ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ ബഹളം. ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവച്ചു. നിർമ്മാണ മേഖലയിൽ തദ്ദേശീയ വസ്തുക്കൾ മാത്രം ഉപയോഗിക്കണമെന്ന് കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി. ലൈഫ് മിഷൻ പദ്ധതിക്ക് കീഴിൽ നിർമ്മിക്കുന്ന വീടുകൾക്ക് തടസ്സമുണ്ടാക്കുന്ന വൈദ്യുത ലൈനുകളും പോസ്റ്റുകളും മാറ്റുന്നതിന് 50,000 രൂപ വരെ ചെലവ് KSEB വഹിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. സംസ്ഥാനത്ത് സ്കൂളുകളിൽ ഓണപരീക്ഷ ആരംഭിച്ചു. സംസ്ഥാനത്ത് മഴ ശക്തം. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷത്തിന്റെ ബഹളം. മൺസൂൺ സമ്മേളനം പുനരാരംഭിച്ചെങ്കിലും പ്രതിപക്ഷ പ്രതിഷേധം കാരണം ലോക്സഭയും രാജ്യസഭയും ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവച്ചിരിക്കുകയാണ്. ഡെസ്ക് റിപ്പോർട്ട്.
രാവിലെ 11:00 രാജ്യസഭ സമ്മേളിച്ചപ്പോൾ അന്തരിച്ച മുൻ സഭാംഗം ലാ ഗണേഷിന് സഭ ആദരാഞ്ജലികൾ അർപ്പിച്ചു. നിര്യാണത്തിൽ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് ദുഃഖം രേഖപ്പെടുത്തി. തുടർന്ന് ബീഹാർ വോട്ടർ പട്ടിക വിഷയവുമായി ബന്ധപ്പെട്ട് ലഭിച്ച നോട്ടീസുകൾ നിരസിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം മുദ്രാവാക്യം വിളിത്തുടർന്നു. ഇതേ തുടർന്നാണ് രാജ്യസഭ 2 വരെ നിർത്തിവച്ചത്. ലോക്സഭയിലും സമാനമായ രംഗങ്ങളാണ് ഉണ്ടായത്. ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇതോടെ സഭയ്ക്കകത്ത് പൊതുമുതൽ നശിപ്പിച്ചാൽ അംഗങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കേണ്ടി വരുമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള മുന്നറിയിപ്പ് നൽകി. ജനങ്ങൾ അംഗങ്ങളെ തെരഞ്ഞെടുത്തത് അവരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാനും ക്ഷേമവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉന്നയിക്കാനുമാണെന്ന് സ്പീക്കർ പറഞ്ഞു. എന്നാൽ സ്പീക്കറുടെ അഭ്യർത്ഥന ചെവിക്കൊള്ളാതെ പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നു. ഇതോടെ ഉച്ചവരെ സഭ നിർത്തിവെക്കുകയായിരുന്നു.
ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് NDA സ്ഥാനാർത്ഥിയായി മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണനെ നിശ്ചയിച്ച തീരുമാനത്തെ ബീഹാർ മുഖ്യമന്ത്രിയും ജനതാദൾ യുണൈറ്റഡ് പ്രസിഡന്റുമായ നിതീഷ് കുമാർ സ്വാഗതം ചെയ്തു. CP രാധാകൃഷ്ണന് വിജയാശംസകൾ നേരുന്നതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ലോകത്തെ മാറ്റങ്ങൾക്കനുസൃതമായി നിർമ്മാണ മേഖലയിൽ തദ്ദേശീയ വസ്തുക്കൾ മാത്രം ഉപയോഗിക്കണമെന്ന് കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി നിർമ്മാണ സ്ഥാപനങ്ങളോട് നിർദ്ദേശിച്ചു. കോൺഫെഡറേഷൻ ഓഫ് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച ഹൈദരാബാദ് പ്രോപ്പർട്ടി ഷോയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർമ്മാണ സ്ഥാപനങ്ങൾ ഉപഭോക്താക്കളുടെ താൽപര്യമനുസരിച്ച് പ്രവർത്തിക്കണമെന്നും മേഖലയ്ക്ക് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകുമെന്നും കിഷൻ റെഡ്ഡി അറിയിച്ചു. വീടുകളുടെ നിർമ്മാണത്തിലടക്കം ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യരുതെന്നും കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടു. ഇന്ത്യയിലും പാകിസ്ഥാനിലും സമീപകാലത്തുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബത്തെ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ദുഃഖമറിയിച്ചു. ആവശ്യമായ സഹായങ്ങൾ നൽകാൻ UN സന്നദ്ധ സേന തയ്യാറാണെന്ന് അദ്ദേഹം പ്രസ്താവനയിൽ അറിയിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ഇന്ന് ഇന്ത്യയിലെത്തും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ ക്ഷണപ്രകാരമാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം. ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നം സംബന്ധിച്ച പ്രത്യേക പ്രതിനിധികളുടെ 24-ാമത് ചർച്ചയിൽ അജിത് ഡോവലിനോടൊപ്പം വാങ് യി പങ്കെടുക്കും. CPIM പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. തലശ്ശേരി സ്വദേശിയായ വ്യവസായി PB അയച്ച പരാതി കത്തിലെ വിവരങ്ങൾ ചോർന്നതടക്കം വിവാദങ്ങളുടെ പശ്ചാത്തലം യോഗം ചർച്ച ചെയ്തേക്കും. സംസ്ഥാനത്തെ ലൈഫ് മിഷൻ പദ്ധതിക്ക് കീഴിൽ നിർമ്മിക്കുന്ന വീടുകൾക്ക് തടസ്സമുണ്ടാക്കുന്ന വൈദ്യുത ലൈനുകളും പോസ്റ്റുകളും മാറ്റുന്നതിന് 50,000 രൂപ വരെ ചെലവ് KSEB വഹിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു. ലൈഫ് മിഷൻ പദ്ധതിയിലെ BPL വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുകയെന്ന് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. കുടുംബത്തിന്റെ വാർഷിക വരുമാനം 50,000 താഴെയാണെന്ന് തെളിയിക്കുന്ന വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് സഹിതമാണ് അപേക്ഷിക്കേണ്ടതെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ സൌകര്യം 6 മാസത്തേക്ക് മാത്രമായിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രി GRNൽ സംവദിക്കുന്ന ഫോൺ ഇൻ പ്രോഗ്രാമിൽ പൊതുജനങ്ങൾക്ക് ഇന്ന് മന്ത്രിയുമായി സംസാരിക്കാൻ അവസരം. ഉച്ചയ്ക്ക് 2 മുതൽ 3 വരെയാണ് സമയം. ഭക്ഷ്യ പൊതുവിതരണ ലീഗൽ മെട്രോളജി വകുപ്പുകളിലെയും സപ്ലൈകോയിലെയും വിഷയങ്ങൾ സംബന്ധിച്ച പരാതികളും നിർദ്ദേശങ്ങളും ഫോൺ ഇൻ പ്രോഗ്രാമിൽ അറിയിക്കാം. വിളിക്കേണ്ട നമ്പർ 8943873068. സംസ്ഥാനത്ത് സ്കൂളുകളിൽ ഓണപരീക്ഷ തുടങ്ങി. UP ഹൈസ്കൂൾ +2 വിദ്യാർത്ഥികൾക്കാണ് പരീക്ഷ ആരംഭിച്ചത്. LP വിഭാഗത്തിന് മറ്റന്നാൾ മുതലാണ് പരീക്ഷ. 1 മുതൽ 10 വരെ ക്ലാസുകളിലെ പരീക്ഷ 26-നും +2 പരീക്ഷ 27-നും സമാപിക്കും. പരീക്ഷ സമയങ്ങളിൽ അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അന്നത്തെ പരീക്ഷ 29-ന് നടത്തും. കാസർഗോഡ് ജില്ലയിലെ കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂളിലെ പ്രധാന അധ്യാപകന്റെ അടിയേറ്റ് വിദ്യാർത്ഥിയുടെ കർണപുടം തകർന്നുവെന്ന പരാതിയിൽ വിശദമായ അന്വേഷണത്തിന് മന്ത്രി വി ശിവൻകുട്ടി ഉത്തരവിട്ടു. വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറായിരിക്കും അന്വേഷണം നടത്തുകയെന്നും റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. അമീബിക് മസ്തിഷ്ക ജ്വരലക്ഷണങ്ങളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച 3 മാസം പ്രായമായ കുട്ടി തീവ്ര പരിചരണ വിഭാഗത്തിൽ തുടരുന്നു. കുട്ടിയുടെ സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. രോഗ ഉറവിടം കിണർവെള്ളമാകാമെന്നാണ് അധികൃതരുടെ നിഗമനം. ഛത്തീസ്ഗഡിലെ ബീജാപൂർ ജില്ലയിൽ മാവോയിസ്റ്റുകൾ നടത്തിയ സ്ഫോടനത്തിൽ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ വീരമൃത്യു വരിച്ചു. സംഭവത്തിൽ 3 ജവാന്മാർക്ക് പരിക്കേറ്റു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ പരപ്പ ബ്ലോക്കിന് ദേശീയ തലത്തിൽ മികച്ച അഭിലാഷ ബ്ലോക്കിന് നൽകുന്ന അവാർഡ് ലഭിച്ചു. ക്ഷീരമേഖലയുടെ സമഗ്ര വികസനത്തിന് പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കുന്ന പാലാഴി പദ്ധതി ജില്ലാ കലക്ടർ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസ്.
ക്ഷീരമേഖലയിലെ പ്രതിസന്ധികളെ മറികടന്ന് ക്ഷീര കർഷകരുടെ വരുമാനവും പാൽ ഉൽപ്പാദനവും വർദ്ധിപ്പിക്കുക എന്നതാണ് പാലാഴി പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ജില്ലാ ഭരണകൂടത്തിന്റെ മാർഗനിർദ്ദേശ പ്രകാരമാണ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. പ്രദേശത്തെ പശുക്കളുടെ ആരോഗ്യ സൂചകങ്ങളുടെ സമഗ്ര വിലയിരുത്തൽ, ഉയർന്ന ജനിതക മൂല്യമുള്ള ബീജ മാത്രകൾ, തീറ്റപ്പുലിന്റെ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കൽ തുടങ്ങിയ വിവിധ ഘടകങ്ങൾ ഉൾപ്പെടുന്നതാണ് പാലാഴി പദ്ധതി. ബ്ലോക്കിലെ വിവിധ പഞ്ചായത്തുകളിലെ കന്നുകാലികളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന രേഖ തയ്യാറാക്കുകയാണ് പദ്ധതിയുടെ പ്രധാന.
സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ മലപ്പുറം, കോഴിക്കോട്, വയനാട്, പാലക്കാട്, തൃശൂർ, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ കനത്ത മഴയെ തുടർന്ന് കക്കി ആനത്തോട് ഡാമിന്റെ ഒരു ഷട്ടർ കൂടി തുറന്നു. നിലവിൽ ഡാമിന്റെ 3 ഷട്ടറുകളാണ് തുറന്നത്. 2-ഉം 3-ഉം ഷട്ടറുകൾ 45 സെന്റിമീറ്റർ വീതം നേരത്തെ ഉയർത്തിയിരുന്നു. രാവിലെ 10-ന് 1-ാമത്തെ ഷട്ടറും 30 സെന്റിമീറ്റർ ഉയർത്തി. സ്ഥിതിഗതിയിൽ വിലയിരുത്തി ഇന്ന് ഉച്ചകഴിഞ്ഞ് ഡാമിന്റെ 4-ാമത്തെ ഷട്ടറും തുറക്കും. കക്കാട്ടാറിന്റെയും പമ്പയാറ്റിന്റെയും തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഇടുക്കി ഇരവികുളം ദേശീയോദ്യാനത്തിൽ വരയാടുകളുടെ ഈ വർഷത്തെ കണക്കെടുപ്പ് പൂർത്തിയായി. പുതിയ 144 വരയാടിൻ കുഞ്ഞുങ്ങളെ സെൻസസിൽ കണ്ടെത്തി. ഇതോടെ ആകെ വരയാടുകളുടെ എണ്ണം 841 ഉയർന്നു. ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
ലോകത്ത് ഏറ്റവും അധികം വരയാടുകൾ കാണപ്പെടുന്ന പ്രദേശമാണ് ഇരവികുളം ദേശീയോദ്യാനം. ഷെഡ്യൂൾ 1-ൽപ്പെട്ട വരയാടിനെയും അവയുടെ ആവാസ വ്യവസ്ഥയെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇരവികുളം നാഷണൽ പാർക്ക് സ്ഥാപിതമായത്. കഴിഞ്ഞ ഏപ്രിൽ 24 മുതൽ 27 വരെയാണ് വരയാടുകളുടെ കണക്കെടുപ്പ് നടന്നത്. ബൗണ്ടഡ് കൌണ്ട്, ഡബിൾ ഒബ്സർവർ കൌണ്ട്, ക്യാമറ ട്രാപ്പ് എന്നീ ശാസ്ത്രീയ മാർഗങ്ങൾ ഉപയോഗിച്ചാണ് വരയാടുകളുടെ എണ്ണം കണ്ടെത്തിയത്. ബ്ലോക്കുകളിൽ ക്യാമ്പ് ചെയ്താണ് കണക്കെടുപ്പ് നടത്തിയത്. 2005 മുതൽ തുടർച്ചയായി വനംവകുപ്പ് വരയാടുകളുടെ പോപ്പുലേഷൻ എസ്റ്റിമേഷൻ നടത്തിവരുന്നുണ്ട്. സൗത്ത് ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏക മൌണ്ടൻ ഗോട്ടാണ് വംശനാശ ഭീഷണി നേരിടുന്നതും IUCN റെഡ് ഡാറ്റാ ബുക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതുമായ വരയാട്.
ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ ടീമിനെ നാളെ പ്രഖ്യാപിക്കും. ടെസ്റ്റ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ കാര്യത്തിലടക്കം സെലക്ടർമാരുടെ തീരുമാനം നിർണായകമായേക്കുമെന്നാണ് ക്രിക്കറ്റ് ലോകം കരുതുന്നത്. സെപ്റ്റംബർ 9 മുതൽ UAEയിലാണ് ഏഷ്യാകപ്പ് ടൂർണമെന്റ്. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളിൽ ഈസ്റ്റ് ബംഗാളും ഡയമണ്ട് ഹാർബർ FCയും സെമിഫൈനലിൽ കടന്നു. കൊൽക്കത്തയിൽ ഈസ്റ്റ് ബംഗാൾ 1-2 മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനെ തോൽപ്പിച്ചു. ജംഷഡ്പൂർ FCയെ ഏകപക്ഷീയമായ 2 തോൽപ്പിച്ചാണ് ഡയമണ്ട് ഹാർബർ സെമിഫൈനലിലെത്തിയത്. വെളിച്ചെണ്ണയുടെ വില ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ സപ്ലൈകോ വിൽപ്പനശാലകളിൽ നിന്നും ഉപഭോക്താക്കൾക്ക് വാങ്ങാവുന്ന കേര വെളിച്ചെണ്ണയുടെ അളവ് 2 ലിറ്ററായി ഉയർത്തിയെന്ന് മന്ത്രി GR അനിൽ അറിയിച്ചു. നിലവിൽ ഇത് 1 ലിറ്ററായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ ബഹളം. ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവച്ചു. നിർമ്മാണ മേഖലയിൽ തദ്ദേശീയ വസ്തുക്കൾ മാത്രം ഉപയോഗിക്കണമെന്ന് കേന്ദ്രമന്ത്രി GKishan റെഡ്ഡി. ലൈഫ് മിഷൻ പദ്ധതിക്ക് കീഴിൽ നിർമ്മിക്കുന്ന വീടുകൾക്ക് തടസ്സമുണ്ടാക്കുന്ന വൈദ്യുത ലൈനുകളും പോസ്റ്റുകളും മാറ്റുന്നതിന് 50,000 രൂപ വരെ ചെലവ് KCB വഹിക്കുമെന്ന് മന്ത്രി KKൃഷ്ണൻകുട്ടി. സംസ്ഥാനത്ത് സ്കൂളുകളിൽ ഓണപരീക്ഷ ആരംഭിച്ചു. സംസ്ഥാനത്ത് മഴ ശക്തം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.